നാട്ടിൽ എന്റെ അമ്മയായിട്ട് ഞാൻ എല്ലാ ഒരുവിധം എല്ലാ ദിവസവും ഞാൻ സംസാരിക്കും. മിനിമം ഒരു വട്ടമെങ്കിലും ഞാൻ വീട്ടിലോട്ട് വിളിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ ഫോണും കാര്യങ്ങളൊക്കെ അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നാട്ടിലുള്ള അപ്പനായിട്ടും ഇതുപോലൊക്കെ തന്നെ എല്ലാ ദിവസവും ഇല്ല, പുള്ളിയുടെ സമയം അനുസരിച്ച് ഒന്നിടവിടം വിളിക്കും. പക്ഷെ ഫോൺ കോൺവെർസേഷൻസ് ആണ് കൂടുതലും. പിന്നെ പിള്ളേരെ കാണണം എന്നുള്ള അത് വരുമ്പോ സ്കൈപ്പിലും വരും.
ഇത് പിഞ്ചു തോമസ്. 2006 തൃശൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണ് പിഞ്ചു. ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കുമൊപ്പം മെൽബണിൽ കഴിയുന്നു. അച്ഛനമ്മമാരുടെ ഒറ്റ മകനാണ് പിഞ്ചു.
എന്റെ കാര്യത്തിൽ കുറച്ച് അത് കുറച്ച് കൂടുതൽ തന്നെയാണ് പ്രശ്നം. കാരണം ഇത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നാട്ടിൽ ചെയ്ത് അല്ലെങ്കിൽ പേരന്റ്സിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്റെ അടുത്തേക്ക് തന്നെയാ വരാൻ പറ്റുള്ളൂ. ഒരാളേ ഉള്ളൂ, എനിക്ക് വേറെ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനീതിയോ ആരുമില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ നാട്ടിൽ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവരുടെ സഹായം കൊണ്ട് ചെയ്തു പോണു. പിന്നെ എന്റെ പേരന്റ്സിന് അത്രയ്ക്ക് വയസ്സായിട്ടില്ല, അവരെപ്പോഴും ഹെൽത്തിയാണ്, അവരുടെ കാര്യങ്ങൾ അവരൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് എത്തിയിട്ടില്ല, പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. സങ്കടമുള്ള കാര്യമാണ്, കാരണം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ജീവിക്കാന്നുള്ളത് ഒരു ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അവരുടെ സ്നേഹവും അവര് പിള്ളേരെ നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല. പാരന്റ്സ് പോലും അവരത്രയും പാമ്പർ ചെയ്യില്ലല്ലോ ഗ്രാൻഡ് പാരന്റ്സിന്റെ അത്രയും. അത് ആ ഒരു ചുറ്റുപാട് ഇവർക്ക് എന്റെ മക്കൾക്ക് ഇല്ലാത്തത് വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ എല്ലാം മിക്കപ്പോഴും അവരെ സ്കൈപ്പിൽ കാണുകയും ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോണിലുണ്ടാവും. എല്ലാ ദിവസവും ഓൺ എ ഡെയിലി ബേസിസ് തന്നെ എല്ലാ ദിവസവും അവരായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. എന്റെ മകന് 5 വയസ്സ്, അവൻ തന്നെ ഫോൺ എടുത്ത് അവന്റെ അപ്പ അപ്പനെയും അമ്മയും ഫോൺ ചെയ്യും. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ വൈഫിന്റെ അച്ഛൻ, പുള്ളി ഒരു 3 കൊല്ലം മുമ്പ് പെട്ടെന്ന് വയ്യാണ്ടായി. പുള്ളിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ട്രിക്കിയാണ്. നമ്മള് ഭയങ്കര ഹെൽപ്ലെസ് ഒരു സിറ്റുവേഷനിലായി പോകും. കാരണം പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. എങ്ങനെ പോയാലും ഒരു ദിവസം എടുക്കും അവിടെ എത്തിപ്പെടണമെങ്കിൽ തന്നെ. പിന്നെ ടിക്കറ്റും അവൈലബിലിറ്റി എല്ലാം ഉണ്ട്. എന്റെ ഫാദറിനിലോ മരിച്ചുപോയി അദ്ദേഹം. പക്ഷെ പുള്ളി ഒരു പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ICUയിലായിരുന്നു. അപ്പൊ വൈഫും പിള്ളേരും ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. വിസയുടെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ടയറിംഗ് സിറ്റുവേഷൻ തന്നെയായിരുന്നു.
ഇത് ഒരു പിഞ്ചുവിന്റെ മാത്രം കഥയല്ല, അല്ലെങ്കിൽ മലയാളികളുടെ മാത്രം കഥയുമല്ല. വിവിധ നാടുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്ത നിരവധി പേരോട് ഞങ്ങൾ സംസാരിച്ചു. മിക്കവർക്കും പറയാനുണ്ടായിരുന്നത് സമാനമായ കഥകൾ തന്നെയാണ്. ഗ്രീക്ക് വംശജയായ നെല്ലി സ്കുഫാറ്റോഗ്ലു പറയുന്നത് പലപ്പോഴും ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കുറ്റബോധം എത്തിക്കാറുണ്ട് എന്നാണ്.
And I feel guilty. I'm constantly worried about them because they've pushed 70. If they don't answer my calls, I just go insane. You know, I keep calling and calling. I feel guilty that if something happens, I'm going to be thousands of miles away from home and I won't be able to get there on time. So I'm putting stress not only on myself, but also to my friends, relationships, relatives.
ഞങ്ങൾ സംസാരിച്ച മറ്റൊരാൾ ലെബനീസ് വംശജയായ റിമ സാൻബാർ ആണ്. 18 വർഷം മുൻപ് അച്ഛനമ്മമാരെ ജന്മനാട്ടിൽ വിട്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണ് റിമ. തനിക്കുള്ള കുറ്റബോധത്തെക്കാൾ കൂടുതൽ തന്റെ മക്കൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് റിമ ചൂണ്ടിക്കാട്ടുന്നു.
Years ago, the kids were young, so they just remember them a little bit with them in the house. But apart from that, it's all pictures and, you know, with the technology now, they can see them on Skype and stuff, but it's not the same. It's not the same. My kids have a lack of affection because of they don't have any grandparents or family or aunties or uncles next to them.
ഇതിലും ദുഃഖകരമായ ഒരു അനുഭവമാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൌത്ത് ഓസ്ട്രേലിയയിൽ സോഷ്യൽ വർക്ക് ലെക്ചററായ ദില്ലിയിൽ നിന്നുള്ള കൽപ്പന ഗോയൽ പറയുന്നത്.
One of the saddest thing is when I lost my mother, I couldn't go for her funeral. And it is, you know, it's related to very much to Indian custom, Hindu traditions where They organize the funeral very quickly after the death, and generally there is a tendency for not to wait for too long. And that was the main reason that my brothers and sisters and everybody said that you don't need to come now. You are anyways coming after 2 months, so that will be fine. And, I spoke to my relatives and they all said that. And just it happened like that. I thought I can't attend the funeral, so I'm not going to see her in her last moments, in last phases. Then it would be just meeting my brothers and sisters. So couldn't go, didn't go. And that has set a grief in me. I feel that loss every day.
കുടിയേറി പാർക്കുന്നവരുടെ അനുഭവം അറിയുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായവും ഞങ്ങൾ തേടി. ചില പഠനങ്ങൾ വരെ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. ഗിൽറ്റ് ആസ് എ കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ എന്ന പേരിൽ ഒരു ഗവേഷണ റിപ്പോർട്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് അപ്ലൈഡ് സൈക്കോ അനലറ്റിക്കൽ സ്റ്റഡീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദേശ കുടിയേറ്റം മൂലമുണ്ടാകുന്ന കുറ്റബോധവും അത് സൃഷ്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങളുമെല്ലാം പലർക്കും ഏറെക്കാലം നിലനിൽക്കാമെന്നാണ് ഈ റിപ്പോർട്ടിന്റെ രചയിതാക്കളിൽ ഒരാളായ ഡോക്ടർ കാതറിൻ ഹോൾവാർഡ് പറയുന്നത്. പല കുടിയേറ്റ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളെ, ഇത് ദോഷകരമായി ബാധിക്കാറുണ്ടെന്ന് ഡോക്ടർ ഹോൾവാർഡ് ചൂണ്ടിക്കാട്ടി. എന്തായിരിക്കാം ഈ കുറ്റബോധവും മറ്റ് മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗം? അക്കാര്യവും ഞങ്ങൾ പരിശോധിച്ചു. വിക്ടോറിയയിലെ ഷെപ്പർട്ടണിൽ സൈക്കോളജിസ്റ്റായ ജോസഫ് മാത്യുവുമായാണ് ഞാനിതേക്കുറിച്ച് സംസാരിച്ചത്. അതിലേക്ക് നമസ്കാരം. ശ്രീ ജോസഫ് മാത്യു, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. പ്രവാസ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിലൊന്നാണല്ലോ മാതാപിതാക്കളെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി പ്രവാസ ജീവിതം നയിക്കുക എന്നുള്ളത്. ഇത് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
പ്രവാസികളുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഒരു മാനസിക വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മനിന്ദ അല്ലെങ്കിൽ കുറ്റബോധമാണ്. കുറ്റബോധം എന്ന വികാരത്തോടൊപ്പം തന്നെ ഉത്കണ്ഠ, അമിതമായ ആകുലത, സങ്കടം, വിഷാദം, അകാരണമായ ദേഷ്യം, മറ്റു തുടങ്ങിയ വികാരങ്ങളും പ്രവാസികളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും എന്റെ ചിന്തയിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നാലെണ്ണമാണ്. ഒന്ന്, മാതാപിതാക്കന്മാരെ വിട്ട് അകലെ താമസിക്കുമ്പോൾ അവരുടെ സാമീപ്യവും സഹായവും നഷ്ടമാകുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. രണ്ടാമത്, മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യത്തിൽ അവരോടൊപ്പം ഉണ്ടാകാതിരിക്കുകയും അവർക്ക് ആവശ്യമായ മാനസികവും ശാരീരികവുമായ സപ്പോർട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉടലെടുക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ ഏകാന്തതയെക്കുറിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മൂലം ഇവിടെ അകലെ താമസിക്കുന്ന മക്കളുടെ ഇടയിൽ ഉത്കണ്ഠ, അമിതമായ ആകുലതകൾ തുടങ്ങിയവ കൂടുതലായിട്ട് കാണാറുണ്ട്. മറ്റൊരു കാരണം, നമ്മുടെ ചെറുമക്കളുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കന്മാരിൽ നിന്ന് വിച്ഛേദിക്കുന്നത് മൂലം ഒരു മാനസികമായിട്ടുള്ള ഒരു കുറ്റബോധം. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ വളർച്ചയുടെ പടവുകളിൽ മാതാപിതാക്കന്മാർക്കുള്ള ഒരു സ്ഥാനം അവർക്ക് കിട്ടാതിരിക്കുകയും, ഉദാഹരണം പിറന്നാൾ ദിനങ്ങൾ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു കുറ്റബോധം ഇവിടെയുള്ള പ്രവാസികളുടെ ഇടയിൽ കാണാറുണ്ട്. ഇങ്ങനെ ഒരു നാല് കാരണമാണ് എന്റെ ചിന്തയിൽ പ്രധാനമായിട്ടും കാണുന്നത്.
ഇനി മാതാപിതാക്കളെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് തരണം ചെയ്യാൻ സാധിക്കുക?
പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലുള്ള നവമാധ്യമങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക, കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ മാതാപിതാക്കന്മാർ, പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് അറിയില്ലായിരിക്കും. പക്ഷെ ഒരു കുറച്ച് സമയം അവരുമായി ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർ അത് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടെക്നിക്കുകളാണ്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെ രണ്ടാമതായിട്ട്, നാട്ടിലുള്ള സപ്പോർട്ട് സിസ്റ്റംസ് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. നാട്ടിലുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റങ്ങൾ, അപ്പോൾ കോട്ടയത്തുള്ള ഒരു പ്രോഗ്രാം എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു തിങ്കൾ മുതൽ വെള്ളി വരെയും ഒരു ചൈൽഡ് കെയർ സെൻറ്റർ നടത്തുന്നുണ്ട്. അവിടെ ശനിയാഴ്ചകളിൽ അവിടെ ആ ചുറ്റുവട്ടത്തുള്ള പ്രായമായ ആൾക്കാർക്ക് അത് തുറന്നു കൊടുക്കുകയും അവർക്ക് അവിടെ വന്ന് പരസ്പരം സംസാരിക്കാനും അവർക്ക് പരസ്പരം ബന്ധങ്ങൾ പുതുക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ ശനിയാഴ്ചകളിൽ ആ ഒരു സംവിധാനം തുറന്നു കൊടുക്കുന്നുണ്ട്. അവിടെ തുടക്കത്തിൽ വളരെ കുറച്ചു പേര് വന്നുകൊണ്ടിരുന്ന അത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ശനിയാഴ്ചകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു 10-15 ആൾക്കാർ സ്ഥിരമായി ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഉപയോഗപ്പെടുത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കഴിയുമെങ്കിൽ വർഷത്തിലൊരിക്കൽ മാതാപിതാക്കന്മാരെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇവിടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് കൊണ്ടുവരികയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും ഇങ്ങനെയുള്ള ഉത്കണ്ഠകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളെ മാതാപിതാക്കന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും പ്രോത്സാഹിപ്പിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ സ്കൂൾ അവധി കാലങ്ങളിൽ ചെറിയ ഇടവേളകളിൽ കുട്ടികളെ മാതാപിതാക്കന്മാരോടൊപ്പം ചെലവഴിക്കാനായിട്ട് അവരെ പറഞ്ഞുവിടുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രവാസികളുടെ ഇടയിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ പരിധിവരെയും കുറച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്.
ശ്രീ ജോസഫ് മാത്യു, ഇങ്ങനെയുള്ള ഈ നയങ്ങൾ സ്വീകരിച്ചാലും പലർക്കും പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം, എന്താണ് ചെയ്യേണ്ടത്?
ഇപ്പോൾ ഈ ഉത്കണ്ഠകൾ അല്ലെങ്കിൽ മനസ്സിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇത് സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പം നിലനിൽക്കുകയും ഒരു ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ സ്ഥിരമായി ഈ വികാരങ്ങൾ ഉണ്ടാവുകയും അത് ജോലി, കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഉറക്കം, വിശപ്പ് തുടങ്ങിയ കാര്യങ്ങളെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നുള്ള ഒരു മാനസിക വിഭാഗത്തിലാണ് ഇത് സാധാരണപ്പെടുത്തുക. ആങ്സൈറ്റിയും ഉത്കണ്ഠയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊരു ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡർ എന്ന് കണക്കാക്കുന്നതിന് പകരം അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഇത് പെടുത്തുക. അതിന് ചികിത്സാവിധികൾ ഉണ്ട്. തീർച്ചയായും ഒരു GP കാണുകയും ഒരു സൈക്കോളജിസ്റ്റിന്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുക്കയിലേക്ക് ഒരു റെഫറൽ വാങ്ങുകയും ഒരു മാനസികമായ പ്രതിവിധികൾ തേടേണ്ടതുമാണ്.
വളരെ നന്ദി ശ്രീ ജോസഫ് മാത്യു, SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന്.
താങ്ക്സ്. താങ്ക് യു ഡെലി.